ഞാനൊരു മനുഷ്യനായിരിക്കുന്നതിനാൽ സന്തോഷിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ എന്നാൽ എന്താകുന്നു എന്ന് വാസ്തവത്തിൽ ഞാൻ അറിയേണ്ടത് ആവശ്യമാകുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എന്താണ് താങ്കൾ ഇന്ന് പ്രാർത്ഥിച്ചത്? ഓർക്കുന്നില്ലായിരിക്കുമല്ലേ? അതുതന്നെയാണ് ഒരു നല്ല പങ്ക് ആളുകളുടെയും പ്രശ്നം. പ്രാർത്ഥന ഒരു വെറും ചടങ്ങായി മാത്രം തീരുന്ന പരിതാപകരമായ അവസ്ഥ. പിന്നെ ചടങ്ങിന് മോടി പിടിപ്പിക്കുവാനുള്ള ശ്രമമാകുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ നല്ല വാക്കുകളാൽ ഒരുക്കപ്പെട്ടതോ ബാഹ്യമായ ആംഗ്യങ്ങളാൽ ബഹുമാന പുരസ്സരം അർപ്പിക്കപ്പെട്ടതോ അല്ലായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ഹൃദയം പരമാർത്ഥമാണെങ്കിൽ മറ്റൊന്നും കാര്യമല്ല. കാരണം പ്രാർത്ഥന എന്നത് തലയുടെയോ കരത്തിന്റെയോ ദൃഷ്ടിയുടെയോ ക്രിയ മാത്രമല്ല, പ്രധാനമായും ഹൃദയത്തിന്റെ ക്രിയയാണ്, പ്രവർത്തനമാണ്. ദൈവവചനമാകുന്ന ബൈബിൾ പറയുന്നത് ഉള്ളം പകരുക, ഹൃദയം പകരുക എന്നാണ്. ശരിയായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉള്ളം പകരുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്ത് വരുമ്പോഴൊക്കെയും അത് താങ്കളുടെ ഹൃദയത്തോടും ആത്മാവോടും കൂടെ ആയിരിക്കട്ടെ. അല്ലാത്ത പക്ഷം അതിന് മറുപടി പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരാത്ത പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയത്തിലെത്തുമെന്ന് എങ്ങനെ വിശ്വസിക്കാനാകും? ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്ത് ദാവീദിന്റെ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നാം 15 സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. 16 മുതൽ 24 വരെയുള്ള സങ്കീർത്തനങ്ങൾ പരസ്പര ബന്ധമുള്ള മറ്റൊരു സങ്കീർത്തന ഭാഗമാണ്. നമ്മുടെ ചില പാട്ടുപുസ്തകങ്ങളിൽ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന പാട്ടുകൾ അടുത്തടുത്ത് ചേർത്ത് സജ്ജീകരിക്കുന്നതുപോലെയാണ് സങ്കീർത്തനങ്ങളിലും ചെയ്തിരിക്കുന്നത്. കഷ്ടാനുഭവത്തിന്റെ പാട്ടുകളെല്ലാം ഒരുമിച്ചായിരിക്കും. അതുപോലെ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പാട്ടുകളെല്ലാം ഒരു ഭാഗത്ത്, അതുപോലെയാണ് സങ്കീർത്തനങ്ങളിലും. ഈ സങ്കീർത്തനങ്ങളുടെ വിഷയം, അതായത് 16 മുതൽ 24 വരെയുള്ള സങ്കീർത്തനങ്ങളിലെ വിഷയം, ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രവചനമാണ്. അതോടൊപ്പം തന്നെ വിശ്വസ്ത ശേഷിപ്പിന്റെ പ്രവചനവും ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 16 സങ്കീർത്തനം ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗീതമാണ്. 3 മശിഹ സങ്കീർത്തനമാണിത്. ഇതിൽ ക്രിസ്തുവിന്റെ ജീവിതത്തെയും 8 വാക്യത്തിൽ, പിന്നെ ക്രിസ്തുവിന്റെ മരണത്തെയും 9 വാക്യത്തിൽ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും 10 വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. 11 വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പുതിയ നിയമത്തിൽ 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ദാവീദിന്റെ ഒരു സ്വർണഗീതം എന്നാണ് ഈ 16 സങ്കീർത്തനത്തിന്റെ തലക്കെട്ട്. 56 സങ്കീർത്തനം മുതൽ 60 സങ്കീർത്തനം വരെ ദാവീദിന്റെ സ്വർണഗീതങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം ലഭിക്കുന്നതിൽ കൂടി ഈ സങ്കീർത്തനത്തിന്റെ മശിഹായെ സംബന്ധിക്കുന്ന അർത്ഥം പൂർണമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. മുമ്പോട്ട് പഠിക്കുമ്പോൾ നാം അത് കാണുന്നതത്രേ. ദാവീദിന്റെ സുവർണഗീതം എന്ന് നമുക്കിതിനെ വിളിക്കാം. കാരണം തന്റെ വംശത്തിൽ വരുവാനിരിക്കുന്ന ഒരുവനു വേണ്ടി ദാവീദ് നോക്കിപ്പാർക്കുകയാണ്. അത് ദൈവം തന്റെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയാകുന്നു. 16 സങ്കീർത്തനത്തിന്റെ 1 വാക്യം നോക്കിക്കാട്ട്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. താൻ പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ വന്നു എന്ന് പറഞ്ഞ് പിതാവിന് പൂർണമായി തന്നെ തന്നെ ഏൽപ്പിച്ചുകൊടുത്ത നമ്മുടെ കർത്താവിന്റെ ശബ്ദമാണ് ഇവിടെ വെളിപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ, ക്രിസ്തു നമ്മുടെ മനുഷ്യത്വം ഏറ്റെടുത്തപ്പോൾ ഭൂമിയിൽ ഒരു താഴ്മ ധരിക്കുകയാണ് ചെയ്തത്. കൊച്ചു മനുഷ്യനാകട്ടെ, അവൻ നിഗളിക്കുകയും തന്നെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന അനേകർ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതായി നാം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഭൂമിയിൽ നാം എത്രമാത്രം ചെറിയവരാകുന്നു, വെറും പൊടിയും കൃമിയും മാത്രമാകുന്നു എന്ന് നാം ചിന്തിക്കാറില്ല, ഉണ്ടോ? നമുക്ക് അഭിമാനിക്കുവാനോ പുകഴുവാനോ യാതൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. നാം ദൂതന്മാരെക്കാൾ അല്പം താണവരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എബ്രായലേഖനം 2:6-7 വാക്യങ്ങൾ. നമുക്ക് ആ നിലയാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ക്രിസ്തുവിന് ആ നില എടുക്കേണ്ടതായിട്ടില്ല. അവൻ മനസ്സാലെ മനുഷ്യരൂപം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാനൊരു മനുഷ്യനായിരിക്കുന്നതിനാൽ സന്തോഷിക്കുന്നു, എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ എന്നാൽ എന്താകുന്നു എന്ന് വാസ്തവത്തിൽ ഞാൻ അറിയേണ്ടത് ആവശ്യമാകുന്നു. ദൈവം എന്നെക്കൊണ്ട് എനിക്ക് വേണ്ടിയും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള നല്ല ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത് ദാവീദിന്റെ ഒരു ചിത്രമായിരുന്നു. ഇത് എന്റെയും താങ്കളുടെയും ചിത്രമാകുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാം വാക്യത്തിലേക്ക് വരാം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. താങ്കൾ ഒരിക്കലെങ്കിലും ഉയരത്തിലേക്ക് നോക്കി, ദൈവമേ, നീ എന്റെ സൃഷ്ടാവാകുന്നു, എന്റെ വീണ്ടെടുപ്പുകാരനും എന്റെ കർത്താവും നീ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് അപ്രകാരം താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? സുഹൃത്തേ, നമ്മെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ഒരു സ്വർഗസ്ഥനായ നല്ല പിതാവ് നമുക്കുണ്ട്. നാം അവന്റെ അടുക്കൽ കടന്നു ചെന്ന് നീ എന്റെ കർത്താവാകുന്നു എന്ന് നാം പറയുന്നത് കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നത്ര എന്റെ വിശ്വാസം. മത്തായിയുടെ സുവിശേഷം 7:22 22-23 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിഗളികളെപ്പോലെ ആകരുത് നാം. അവിടെ നാം വായിക്കുന്നത്, കർത്താവെ കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. ഈ മനുഷ്യർ അവനെ കർത്താവ് എന്ന് വിളിച്ചു, എന്നാൽ അവനെ വാസ്തവത്തിൽ അറിഞ്ഞിരുന്നു പോലുമില്ല. നാം അവനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നു എന്ന് നാം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അവന്റെ നടത്തിപ്പിന് നാം നമ്മെ പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. 3 ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാർക്ക് അവൻ കർത്താവാകുന്നു. ഈ പദവി എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്ന് താഴത്തെ വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നാം കാണുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാർ അവർ ബലഹീനരാണെങ്കിലും ദൈവം അവരെ മാന്യരായി എണ്ണുന്നു. എന്റെ പ്രസാദം അവരിലാണ്. മുൻ വാക്യത്തിൽ പറഞ്ഞത് എന്റെ പ്രസാദം യഹോവയിൽ മാത്രമാണ് എന്നത്രേ. ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞാൽ എനിക്ക് പ്രസാദം ഭൂമിയിലെ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരിലാണ് എന്നത്രേ. തന്റെ ദൈവത്തോടും തന്റെ ജനത്തോടും തനിക്കുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥ വിശുദ്ധന്മാർ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രശസ്തരാകണമെന്നില്ല കേട്ടോ. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞുനോക്കി ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുറപ്പാക്കുക. അപ്പോസ്തലന്മാർ, ആദിമസഭയിലെ വിശുദ്ധന്മാർ, സഭാചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള വിശുദ്ധന്മാർ, അവരെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കൂ. അവർ അവരുടെ ജീവിതകാലത്ത് ലോകപ്രശസ്തരായിരുന്നില്ല, എന്നാൽ അവരുടെ ജീവിതത്തിന്റെ സൌരഭ്യം മരണശേഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ആഗ്രഹിച്ചതുപോലെ അവർ ജീവിച്ചു എന്നതാണ് അതിന്റെ രഹസ്യം. ഇന്ന് നൈമിഷികമായുള്ള ഒരു പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യർ എന്തെല്ലാമാണ് ചെയ്യുന്നത്? സ്വന്തം പേരുയർത്തുവാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. അങ്ങനെ പ്രശസ്തി പിടിച്ചുപറ്റുവാൻ ശ്രമിക്കുന്നവരുടെ ജീവിതവും ശുശ്രൂഷയും താങ്കളെ എത്രമാത്രം ആത്മീകമായി വളർത്തുന്നു എന്ന് ആദ്യം ഒന്ന് സ്വയപരിശോധന ചെയ്യണം. അതില്ല എങ്കിൽ സൂക്ഷിക്കണം. താങ്കളെ ആത്മീയമായി വളർത്തുവാൻ കഴിവുള്ളവരുടെയും ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവരുടെയും കൂടെ കൂടുക. അതെ, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളവരോടുകൂടെ, സ്വാർത്ഥ താൽപര്യങ്ങളോടുകൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരെ സൂക്ഷിക്കണം. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. 4 അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ദാവീദിന്റെ കാലത്ത് ബാലിനെയും മറ്റും ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നു. ദൈവമെന്ന് തങ്ങൾ ചിന്തിക്കുന്നതിന്റെ എല്ലാം പിൻപേ അവർ കൂടി തങ്ങളുടെ സൌകര്യാർത്ഥം പോയിരുന്ന ഒരു സ്ഥിതിവിശേഷം. അഞ്ചും ആറും വാക്യങ്ങളിൽ, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ കാര്യമാണല്ലേ, യഹോവ എന്റെ അവകാശത്തിന്റെ ഓഹരിയാകുന്നു എന്ന്. ദൈവം ഭൂമിയിൽ വന്നു, അവൻ പാപവും ദുഃഖവും നിറഞ്ഞ ഈ ഭൂമിയിൽ കൂടി നടന്നു, അവനിവിടെ തികച്ചും അപരിചിതനായിരുന്നു, അവൻ യഹോവയിൽ സന്തോഷിച്ചു, അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. എന്റെ പങ്കും എന്റെ പാനപാത്രവും എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. പങ്കും പാനപാത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. എന്റെ പങ്കും എന്റെ പാനപാത്രവും എന്ന് അവൻ പറഞ്ഞു. എന്റെ പങ്കെന്ന് പറയുന്നത് ഞാനത് അനുവദിച്ചാലും ഇല്ലെങ്കിലും എന്റെ വകയാകുന്നു. എന്നാൽ എന്റെ പാനപാത്രമെന്ന് പറയുന്നത് ഞാൻ എനിക്ക് സ്വന്തമാക്കിയ അത്രയുമാകുന്നു. ഉദാഹരണമായി, അത്താഴത്തിന് ഒരു കൊച്ചുകുട്ടിയുടെ പാത്രത്തിൽ വിളമ്പുന്നത് അവന്റെ പങ്കാണ്. എന്നാൽ അതിൽ അധികവും അവൻ മേശപ്പുറത്ത് ചിതറിക്കളയുന്നില്ലേ, കുറച്ച് മാത്രമേ അവൻ ഭക്ഷിക്കുന്നുള്ളൂ. അവൻ ഒരു പങ്ക് നൽകിയിരുന്നു, എന്നാൽ വാസ്തവത്തിൽ അവൻ ഭക്ഷിച്ചതാണ് അവന്റെ പാനപാത്രം എന്ന് പറയുന്നത്. ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അനേകം ആളുകളും അവയെ പൂർണമായി അനുഭവിക്കുന്നില്ല എന്നത് വളരെ പരിതാപകരമാണ്. അവരുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നില്ല, അവരുടെ പാനപാത്രത്തിൽ അധികമൊന്നുമില്ല എന്ന് ചുരുക്കം. ജീവിതം നാം സന്തോഷത്തോടെ അനുഭവിക്കണം, ആസ്വദിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന്. അവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവെന്ന്. യോഹന്നാന്റെ സുവിശേഷം 15:11. നാം എല്ലായ്പ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കണമെന്നത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്നാണല്ലോ തിരുവചനം പറയുന്നത്. വല്ലപ്പോഴും അല്പാൽപം സന്തോഷമല്ല കേട്ടോ. 7, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. താങ്കൾക്ക് ഉറങ്ങുവാൻ കഴിയാത്ത രാത്രിയിൽ താങ്കൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്? സങ്കീർത്തനക്കാരൻ യഹോവയായ ദൈവത്തെക്കുറിച്ച് ആ സമയങ്ങളിൽ ചിന്തിച്ചിരുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തുമെന്നത്രേ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നാം നമ്മുടെ സ്വന്തം പദ്ധതികൾ ക്രമീകരിച്ചതിന് ശേഷം അതിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത് സാധാരണ കാണാറുള്ള കാര്യമാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മുടെ സൌകര്യത്തിന് തിരുവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതിനെപ്പോലും ലംഘിച്ച് നാം മുൻപോട്ട് നീങ്ങിയിട്ട് ദൈവഹിതത്തിന് വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. നമ്മുടെ മക്കളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം സാധാരണ പാടാറില്ലേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ തലവേദനയൊക്കെ ഇല്ലേ. ആദ്യം നാം ദൈവഹിതം അന്വേഷിക്കുകയാണ് വേണ്ടത്. 1, ദൈവവചനത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വഴികളെക്കുറിച്ചും നിരന്തരം ചിന്തിക്കുക വഴി ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കും. അവനോട് ആശയവിനിമയം നടത്തുക വഴി അവിടുത്തെ ആലോചനകൾ നമുക്ക് നൽകുവാനും അവിടുത്തെ ജ്ഞാനം പ്രാപിപ്പാനും നമുക്കിടയാകും. പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വാക്യങ്ങളിലേക്കാണ് അടുത്തതായി നാം കടന്നുവരുന്നത്. 8-10 വാക്യങ്ങൾ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന സങ്കീർത്തനമാണിത്. പെന്തക്കോസ് ദിവസത്തെ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗത്തിന്റെ സാരം ഇതായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:25 മുതൽ 31 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. 16 സങ്കീർത്തനത്തിന്റെ 8-10 വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നതാകുന്നു എന്ന് പത്രോസ് വ്യക്തമാക്കി. പത്രോസ് പെന്തക്കോസ് ദിവസം തുടർന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:32 മുതൽ 36 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. 16 സങ്കീർത്തനം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നു എന്നത് വ്യക്തമത്രേ. പൌലോസ് അപ്പോസ്തലനും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:35-37 വരെയുള്ള വാക്യങ്ങളിൽ പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ഈ സങ്കീർത്തനം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നു എന്ന് പൌലോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. യേശു ഇവിടെ അനുഗമിച്ച പാത അതായിരുന്നു. ഞാനും താങ്കളും ഈ പാത തന്നെയാണ് അനുഗമിക്കേണ്ടത്. തുടർന്ന് 9 വാക്യത്തിൽ യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിച്ചല്ലോ. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവം തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. 10 വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചാണ് പറഞ്ഞത്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അവസാനം 11 വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഈ സങ്കീർത്തനം ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണ്. അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ ഇതിനെ ഉപയോഗിച്ചുമിരിക്കുന്നു. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ ഈ മശിഹ സങ്കീർത്തനത്തിൽ വ്യക്തമായി മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 17 സങ്കീർത്തനം കൂടി നോക്കാം. താൻ വലിയ അപകടത്തിലായിരുന്നപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് 17 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ ശീർഷകം ദാവീദിന്റെ ഒരു പ്രാർത്ഥന എന്നാണല്ലോ. എപ്പോഴായിരിക്കും ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് എന്നുള്ളതാണ് സംശയം. ദാവീദിന്റെ മരുഭൂമി വാസത്തിലെ അനുഭവത്തിൽ നിന്നുമുണ്ടായ ഒരു പ്രാർത്ഥനയായിരിക്കുവാനാണ് സാധ്യത. ശൌലും അവന്റെ ആളുകളും ദാവീദിനെ പിന്തുടർന്ന് അവനോട് ഏറ്റവും അടുക്കുകയും അവനെ പിടിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോഴായിരിക്കണം ഇത് എഴുതപ്പെട്ടത്. ദാവീദിന് ദൈവത്തിലുണ്ടായിരുന്ന ആശ്രയം ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു. എന്നാൽ ഒടുവിലത്തെ വിലയിരുത്തലിൽ ഇത് പ്രഥമമായും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. ദാവീദിനെപ്പോലെ പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും ആപത്തുകളുടെയും ആകുല ചിന്തകളുടെയും അവസരങ്ങളിൽ ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കാവുന്നതാണ്. പ്രവചനത്തിൽ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന മറ്റൊരു കൂട്ടം സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ പഠിക്കുന്നത്. 17 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഞാൻ വായിക്കാം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഇത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശൌൽ ദാവീദിനെ പിടിക്കുവാൻ പിന്തുടരുകയും അവന്റെ ജീവൻ അപകടത്തിലാവുകയും ചെയ്ത സമയത്തായിരുന്നിരിക്കാം ഇത് പാടിയത്. ഇത് ദാവീദിന്റെ ഹൃദയാന്തരഭാഗത്തു നിന്നും പുറപ്പെടുന്ന പ്രാർത്ഥനയാണ്. താൻ വാസ്തവത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ദാവീദ് തുറന്നു പറയുന്നതത്രേ. ഇതിൽ ആവരണം ഒന്നും തന്നെയില്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദാവീദ് ഇവിടെ വളരെ പരമാർത്ഥതയോടുകൂടെയാണ് സംസാരിക്കുന്നത്. ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് ബാഹ്യമായ വഴിപാടുകളോ ഉച്ച ശബ്ദത്തിലുള്ള പ്രാർത്ഥനയോ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിലർ ചിന്തിക്കുന്നു. 2 വാക്യം, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. ദൈവം കാര്യങ്ങളെ ശരിയായി കണ്ട് തീരുമാനത്തിലെത്തുന്നതിൽ തനിക്ക് താൽപര്യമാകുന്നു എന്നത്രേ ദാവീദ് ഇവിടെ പറയുന്നത്. നമുക്ക് ദൈവത്തിന്റെ നീതിയല്ല, അവന്റെ കരുണയാണ് ആവശ്യമില്ലേ? അവന്റെ കരുണയ്ക്കായിട്ടാണ് ഞാൻ യാചിക്കുന്നത് എന്റെ പ്രാർത്ഥനാ സമയത്ത്. 3 വാക്യം, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല, എന്നെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവം ദാവീദിനെ പരിശോധിച്ചപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി. എന്നെ ശോധന കഴിച്ചപ്പോഴും അവൻ ചില കാര്യങ്ങൾ കണ്ടെത്തി. അവൻ താങ്കളെ ശോധന ചെയ്തപ്പോഴും എന്തെങ്കിലും താങ്കളിൽ കണ്ടെത്തി കാണുമെന്നത്ര എന്റെ വിചാരം. ഈ വാക്കുകൾ ഒന്നാമതായി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വാക്കുകളാണ്. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന് ഒന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ കുറിച്ച് പ്രകാരം പറഞ്ഞു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നുമുണ്ടായിരുന്നില്ല. തുടർന്ന് പത്രോസ് കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കൽ കാര്യം വരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. ഈ വാക്യങ്ങൾ വായിച്ചാൽ ദാവീദ് തന്നെ പാപമില്ലാത്തവനെന്ന് പറയുന്നത് പോലെ തോന്നുമില്ലേ? അത് സ്വയനീതീകരണമല്ലേ? ഒന്നാമതായി ഇത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാകുന്നു എന്ന് നാം കാണുകയുണ്ടായി. അതിനു പുറമെ ദാവീദിന്റെ ഈ പ്രാർത്ഥന തന്റെ വിശുദ്ധിയെക്കുറിച്ച് അഹങ്കരിക്കുന്നതല്ല, പിന്നെയോ ദൈവത്തോടുള്ള തന്റെ ബന്ധത്തിന്റെ അറിവാണ്. വളരെയേറെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് തന്റെ പാപത്തെ ഏറ്റുപറയുന്നതായി നാം കാണുന്നു. എന്നാൽ ദൈവത്തോടുള്ള അവന്റെ ബന്ധം അടുത്ത കൂട്ടായ്മയും നിരന്തരമായ ഏറ്റുപറച്ചിലിന്റെയും പാപക്ഷമയുടേതും ആയിരുന്നു. നിരന്തരമായി താൻ ദൈവത്തെ അന്വേഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ നന്മയെക്കുറിച്ച് ദാവീദ് പറയുന്നത്. ഇത് ദൈവത്തോടുള്ള ഒരു പ്രാഗൽഭ്യമാകുന്നു. ദൈവസന്നിധിയിൽ ചെന്ന് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ പാപം ദൈവം ക്ഷമിച്ച പാപമാകുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രിയിൽ പെട്ടെന്ന് തന്റെ സമീപത്ത് വന്ന് ദൈവം തന്നെ സന്ദർശിക്കുന്നതിനെയോ പകലിന്റെ ഏത് ഘട്ടത്തിലും തന്നെ ശോധന ചെയ്യുന്നതിനെയോ ഭയപ്പെടാത്ത മനുഷ്യൻ അനുഗ്രഹീതനാണ്. ദാവീദ് പറയുന്നത് എന്റെ നാവ് ലംഘനം ചെയ്യുകയില്ല എന്നത്രേ. മറ്റ് അവയവങ്ങളെല്ലാം കൂടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാപം നാവ് മാത്രം ചെയ്യും. മറ്റെല്ലാ അവയവങ്ങളെയും ബന്ധിക്കാം, നാവിനെയോ ബന്ധിക്കാൻ സാധ്യമല്ല. ഈ കാര്യത്തിൽ വിജയം വരിക്കുന്നവൻ മറ്റെല്ലാ രംഗത്തും വിജയിക്കും എന്നതിൽ സംശയമില്ല. നാലാം വാക്യം, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. നിഷ്ഠൂരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ അവന്റെ സാന്നിധ്യമുള്ളതിനാൽ ഓരോ ദൈവബദലും വളരെ സൂക്ഷ്മതയോടെ ഇരിക്കേണ്ടത് ആവശ്യമാകുന്നു. ദാവീദ് ശത്രുവിന്റെ ചുറ്റുപാടിലായിരുന്നു. ശൌലിൽ നിന്നും ഒളിച്ചിരിക്കുമ്പോൾ ദാവീദിന് അക്കാര്യം നന്നായി അറിയാമായിരുന്നു. നാം ഇന്ന് ശത്രുവിന്റെ പാളയത്തിലാണ്. ഭൂമി സാത്താന്റെ പ്രവർത്തന കേന്ദ്രമാകുന്നു. പെർഗമോസിലെ സഭയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് എവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ സാത്താന്റെ സിംഹാസനം താങ്കളോടടുത്താകുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നാം പലപ്പോഴും വീണുപോകുന്നതുപോലെ നമ്മുടെ കർത്താവ് സാത്താന്റെ കുരുക്കിൽ വീണുപോയില്ല. അഞ്ചും ആറും വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു എന്ന് ദാവീദ് പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? ഒന്ന് പത്രോസ് 2:21 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവന്റെ കാൽ ചുവട് പിന്തുടരുന്നവരുടെ കാൽ ഒരിക്കലും വഴുതുവാൻ ഇടയാകുകയില്ല. 121 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്നാണ്. അതെ, താങ്കൾ അവനോട് ചേർന്ന് അവന്റെ കാൽ ചുവടുകളിൽ നടക്കുന്നുവെങ്കിൽ യാതൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദാവീദിന്റെ അനുഭവം അതായിരുന്നു. 6 വാക്യത്തിൽ ദാവീദ് പറയുന്നു, ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ എന്നാണ്. തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ദാവീദിന് നിശ്ചയമുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തോട് തന്നെ തന്നെ ഏകീഭവിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. നാം പ്രയാസത്തിലായിരിക്കുമ്പോൾ അവനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമരുളും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതത്രേ. നാം അവിടുത്തെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സങ്കീർത്തനത്തിലെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഒരു നിമിഷം താങ്കളുടെ പ്രാർത്ഥനയെ ഒന്ന് സ്വയപരിശോധന ചെയ്യുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ഇന്ന് നൽകിയ ആഹ്വാനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അർത്ഥവത്തായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കൊണ്ട് തന്നെ സാധിക്കില്ല എന്ന് അവിടുന്ന് അറിയുന്നല്ലോ. പിതാവേ, അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് തന്നാട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടിൽ നിന്നും എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടിൽ നിന്നും എന്നെ കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാൽകളെ ആറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി. സ്തുതികൾ തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ.